بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. സഹോദരങ്ങളെ, ഒരു സഹോദരി അവർക്ക് സുഖമില്ലാതെ ഇന്ന് കിഡ്നി മാറ്റിവെക്കലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നീ അവർക്ക് വേഗം ശിഫ പ്രദാനം ചെയ്യണമേ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് നീ ആശ്വാസം കൊടുക്കണമേ, നമ്മ എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നീ കാത്തിരക്ഷിക്കണേ. അള്ളാഹു മൈന നസലുക അൽആഫ്വ വലാഫിയ. لا أقسم بهذا البلد എന്ന് തുടങ്ങുന്ന സൂറത്താണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിലെ 11 മുതലുള്ള ആയത്തുകൾ ഒന്ന് ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فَلَقْتَحَمَ الْعَقَبَةِ فَلَقْتَحَمَ الْعَقَبَةِ وَمَا أَدْرَاكَ مَا الْعَقَبَةِ فَكُّ رَقَبَةِ فَلَقْتَحَمَ ഫല ഇഖ്തഹമ എന്നാണ്. അത് കൂട്ടി ഓതുമ്പോ ഫല ഇഖ്തഹമ. ഖാഫ് ത ഹ മീം ഇതൊന്നും ഖാഫ് ഹ ഇതൊന്നും മലയാളത്തിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് പല ആളുകളും ഉച്ചരിക്കുമ്പോൾ തെറ്റിക്കാറുണ്ട്. ഖാഫ് കാഫായി പോവും, ഹ ഹ ആയി പോവും. ഒന്നും ശരിയല്ല, അർത്ഥം തന്നെ മാറിപ്പോവും. പിന്നെ മറ്റൊന്നിനോട് ചേർന്ന് വരുന്ന ത, അത് വന്നാൽ ഹ ഉച്ചരിച്ചുകൊണ്ട് നിർത്തണം. അൽ അഖബ കൂട്ടി ഒതുങ്ങുകയാണെങ്കിൽ അൽ അഖബ വമ എന്ന്. ഫലഖതഹമ അൽ അഖബ വമ അദ്രാക മൽ അഖബ ഫക്കു റഖബ. കാഫ് ഫക് എന്നതിന് കാഫാണ്. ഫക്കു റഖബ, റഖബക്ക് കാഫാണ്. ഫക്കു റഖബ. ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ ചിലർക്ക് ഉച്ചരിക്കുമ്പോൾ രണ്ടും ഒരുപോലെ ആയി പോകും. ഹംസയും ഹാവും ഒരുപോലെ ആയി പോകും. അപ്പോൾ കർത്തത്തിന് വ്യത്യാസം വരും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആൻ ഓതുമ്പോൾ ഉച്ചാരണം ശരിക്കും ശ്രദ്ധിക്കണം. ചില ചില ആളുകൾക്ക് ജന്മന അങ്ങനെ എന്തെങ്കിലും ചില അക്ഷരങ്ങൾ കിട്ടാത്തതാണെങ്കിൽ അള്ളാഹു അതിന്റെ പേരിൽ അവരെ പിടിക്കുകയില്ല. എന്നാൽ ചില ആളുകൾ അവർ മറ്റുള്ള ഭാഷകളൊക്കെ മലയാളത്തിലൊക്കെ നന്നായിട്ട് സംസാരിക്കും, നല്ല ഉച്ചാരണ ശുദ്ധിയോടെ വേഗത്തിൽ സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളുകൾ, അങ്ങനെയുള്ളവർ അത് അവരുടെ അശ്രദ്ധ കൊണ്ട് അലംഭാവം കൊണ്ട് അറബി ഉച്ചരിക്കാൻ സാധിക്കാത്തതാണ്. അത് നന്നായി പഠിച്ച് ഉച്ചരിച്ച് ശീലിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഫക്കു റഖബ, അങ്ങനെ ഫക്കു റഖബ. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ.
ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ.
ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ.
ഔ ഇത്ആമുൻ
أو إطعام طاء تاء لطاء إطعام إطعام في الإخفاء بغنة بذكت ما كما نتون لتشركان الله دعنا يبدأ لاندس ثلاثم تنبير نشاشم والله أكشرنا الفاء ذالو آيات غنة أو إطعام في يوم ذي أنا نعود الله أو إطعام في يوم ذي مسغبة മീം സീൻ ഗൈൻ, ഗൈനാണത്. മസ്ഗബ ഐൻ വേറെ ഗൈൻ വേറെ. ചില ആളുകൾക്ക് ഇത് രണ്ടൊരു പോലെയാവും. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഇവിടെ രണ്ട് ഗൈനും ഒരു ഐനും വന്നു. ഗൈർ അവിടെ ഗൈന, അൽ മഗ്ദൂബ് ഗൈൻ തന്നെ, അലൈഹിം അത് ഐ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, മലയാളത്തിൽ നമ്മൾ ഗ എന്ന് ഉച്ചരിക്കാറുണ്ടല്ലോ, ഗ എന്ന അക്ഷരം ഗ, അത് ഖ, അത് വേറെ കരിയാത്തിന്റെ വേറെ. ഏതാണിപ്പോ ഗുണം എന്നൊക്കെ പറയുന്ന വാക്ക് ഗുണം, ആ ആ ഗ, അതിന് അടുത്താണ് ഗൈന് വരുന്നത്, ഗ ഗ കുറച്ചടുത്താണ്, അതിനേക്കാളും ഉള്ളിൽ നിന്നാണ് ഹർഫ് വരേണ്ടത്. നമ്മൾ സ്ഥിരമായി ഉച്ചരിക്കുന്ന ഏതെങ്കിലും അക്ഷരം പറഞ്ഞാൽ കൂടുതൽ അതിനേക്ക് അടുത്തെത്തും. ഗ എന്ന് പറയുന്നത് പോലെ ഗ, ഗ ഗൈൻ ഐൻ, ഗൈൻ വേറെ ഐൻ വേറെ. ഇത്താമും ഫി യൗമിൻ ദി മസ്ഗബ, മസ്ഗബ അങ്ങനെ മസ്ഗബ ഗൈൻ മസ്ഗബ. യതീമൻ ദ മഖറബ,
യതീമൻ ദ മഖറബ,
يتيما ذا مقربة,
يتيما ذا مقربة,
أو مسكينا ذا متربة,
أو مسكينا ذا متربة,
أو مسكينا ذا متربة,
أو مسكينا ذا متربة.
ഇത്രയും ആയത്തുകൾ ശ്രദ്ധിക്കുക. നമ്മൾ വഹദൈന ഹുന്നജുദൈൻ എന്ന ആയത്തിന്റെ തഫ്സീർ വരാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു. അവന് രണ്ട് കണ്ണുകളും നാവും ചുണ്ടുകളുമൊക്കെ കൊടുത്തു, രണ്ട് വഴികൾ കാണിച്ചു കൊടുത്തു. ഇന്ന ഖലഖന ലിൻസാന മിൻ നുത്ഫതി അംശാജി നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ശാകിറ വഇമ്മ കഫൂറ എന്നതുപോലെ അല്ലാഹു എന്നിട്ട് പറഞ്ഞു, ഹദൈനാഹു നാം അവന് കാണിച്ചു കൊടുത്തു, അന്നജിദൈൻ രണ്ടു വഴികൾ, നജിദൈൻ എന്ന് പറഞ്ഞാൽ തരീഖൈൻ രണ്ടു മാർഗങ്ങൾ, തരീഖു ശർ തരീഖുൽ ഖൈർ രണ്ടിലേതെങ്കിലും ഒന്നത സ്വീകരിക്കാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിലെ പല ആളുകളും ഷറിന്റെ വഴി തീരും തെരഞ്ഞെടുക്കണമെന്ന് അവന്റെ ഉദ്ദേശത്തിലുണ്ട്, അവൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും അവന്റെ ഇഷ്ടപ്പെട്ട തീരുമാനമല്ല. അവൻ ഇഷ്ടപ്പെട്ടത് ഏതാണ്? മനുഷ്യരെല്ലാവരും ഖൈർ തെരഞ്ഞെടുക്കണം എന്നതാണ്. വഹദൈനാഹു നജ്ദൈൻ നാം അവന് കാണിച്ചു കൊടുത്തു, നജ്ദൈൻ രണ്ട് വഴികൾ. ഫലഖതഹമൽ അഖബ, അല്ലാഹു പറയുന്നു ഫല ഫ എന്നിട്ട് ലാ, ലാ എന്തിനാണ്? ഇല്ല എന്ന് പറയാനാണ്, നഫീനാണ് ലാ ഉപയോഗിക്കുക, നിഷേധിക്കാൻ. ഇഖ്തഹമ, ഇഖ്തഹമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇവിടെ അർത്ഥം തജാവജ, വിട്ടുകടക്കുക, വിട്ടുകടക്കുക, അത് ഒരു ഒന്ന് മുറിച്ച് അപ്പുറത്തേക്ക് കടക്കുക. ക്ഷമിക്കുക എന്ന അർത്ഥത്തിൽ ഇഖ്തഹമ എന്ന വാക്ക് പ്രയോഗിക്കപ്പെടാറുണ്ട്. ഇഖ്തഹിം വിട്ടേക്കുക എന്നുള്ള അർത്ഥത്തിൽ, അത് വിട്ടേക്ക്. ഫലഖതഹമ എന്നിട്ട് അവൻ വിട്ട് കടന്നില്ല, എന്നിട്ട് അവൻ വിട്ടുകടന്നില്ല, അവൻ മുറിച്ചു കടന്നില്ല. അൽ ആഖബ, ആഖബ എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ മാർഗം, ഒരു വലിയ മലമ്പാത പോലെയുള്ള മാർഗം, അതവൻ മുറിച്ചു കടന്നില്ല. ഇമാം സഅദി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിന്റെ തഫ്സീറിൽ, ഐ ലം യഖ്തഹിംഹ ويعبر عليها لانه متبع لشهواته. അവൻ അത് വിട്ടുകടന്നില്ല, അത് മുറിച്ചു കടന്നില്ല, കാരണം لانه متبع, അവൻ പിന്നാലെ പോകുന്നത്, لشهواته അവന്റെ ശഹവാത്തിന് പിന്നാലെയാണ്, ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്നത് കൊണ്ട് അവൻ ഇത്, ഈ മാർഗം, പ്രയാസകരമായ ഈ മാർഗം, അത് കടന്നാലേ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ, അത് വിട്ടുകടക്കാൻ അവന് തോന്നിയില്ല. മറ്റൊരു തഫ്സീർ ഈ ആയത്തിന് വന്നിട്ടുള്ളത്, ഫലഖതഹമ എന്ന് പറഞ്ഞാൽ ഇമാം ഖുർത്തുബി പറഞ്ഞു, വഖാല ഇബ്നു സയ്യിദ് വജമാഅത്തു മിനൽ മുഫസ്സിരീൻ, ഇബ്നു സയ്യിദും അതുപോലെ മുഫസ്സറുകളിൽ, ഖുർആന്റെ ആഖ്യാതാക്കളിൽ ഒരു വിഭാഗം ആളുകളും പറഞ്ഞു, മഅനൽ കലാം, ഈ ആയത്തിന്റെ അർത്ഥം അൽ ഇസ്തിഫ്ഹാം അല്ലദീ മഅനാഹുൽ ഇൻകാർ, ചോദ്യമാണിത്, ചെയ്തുകൂടെ എന്നർത്ഥത്തിലുള്ള ചോദ്യമാണ്. അഫലഖ് തഹമല അഖബ, അവൻ ആ അഖബ അത് വിട്ട് കടന്നുകൂടെ? അഫല എന്നുള്ളത് ചുരുക്കിട്ട് പറഞ്ഞതാണ് ഫല, ഫലഖ് തഹമല അഖബ, അങ്ങനെയാണ് മറ്റൊരു തഫ്സീർ വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ എന്ത് ചെയ്തുകൂടെ? ഹുന്നജിദൈൻ, രണ്ടു മാർഗങ്ങൾ നാം അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പ്രയാസകരമായ മാർഗം, ഖൈറിന്റെ മാർഗമാണത്, അത് കുറച്ച് പ്രയാസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ ഹജുബത്തിൽ നാറു ബിശഹവാത്ത് വഹജുബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, നരകം മൂടപ്പെട്ടിട്ടുള്ളത് ദേഹേച്ഛകൾ കൊണ്ടാണ്, സ്വർഗം മൂടപ്പെട്ടിട്ടുള്ളത് പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ടാണ്. എന്നതുപോലെ പ്രയാസമായിരിക്കും ചിലപ്പോൾ, കാരണം ഒരു കവി പാടിയിട്ടുള്ളതുപോലെ ഒരു സ്ഥലത്തുനിന്ന് ചെയ്താൻ വിളിക്കും, വേറൊരു സ്ഥലത്തുനിന്ന് ദുനിയാവ് വിളിക്കും, വേറൊരു സ്ഥലത്തുനിന്ന് അവന്റെ നഫ്സ് വിളിക്കും, പിന്നെ അവന്റെ ഹവ വിളിക്കും. ഈ നാല് കാര്യങ്ങളുടെ ഷിറാഖ്, അതിന്റെ കെണിയിൽപ്പെട്ട് അവൻ ആകെ കുടുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കവിത ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഈ സൂറത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് പ്രയാസമായി തോന്നും. എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ ആളുകൾക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഫൈനഹു യസീറുൻ ലിമ യസറഹു അല്ലാഹു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞതാണ്, നീ ചോദിച്ചത് വലിയ കാര്യമാണ്, അളിയമായ ഗൗരവമുള്ള വളരെ വലിയൊരു കാര്യമാണ് നീ ചോദിച്ചത്. പക്ഷേ ഫൈനഹു യസീറുൻ ലിമ യസറഹു അല്ലാഹു അലൈഹി, അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവൻ എളുപ്പമാണ്. മുആദ് ചോദിച്ചത് സ്വർഗത്തിലേക്ക് കടക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴി പറഞ്ഞിരുന്നാണ്. ാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ ഹദീസ് പറയുന്നത്, ഇസ്ലാം ആണ് റസൂൽ അംറ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ തൂണ് നമസ്കാരമാണ്, അതിന്റെ ദിർറത്തു സനാം, ഏറ്റവും മുകളിലുള്ളത് ജിഹാദാണ്. അതുപോലെ നമസ്കാരവും നോമ്പും ഷഹാദത്തും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം പറഞ്ഞു, ഞാൻ നിനക്ക് അതിന്റെയൊക്കെ അതൊക്കെ നിനക്ക് കീഴ്പ്പെടുത്താൻ എളുപ്പമായ ഒരു കാര്യം പറഞ്ഞ് തരട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, നീ ഇതിനെ നിയന്ത്രിച്ചുകൊള്ളൂ. മുആദ് ചോദിച്ചു, അയ്നല മുആഖദൂന ബിമാ നതകല്ലം, നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട്, സംസാരം കൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുമോ? റസൂലുള്ള പറഞ്ഞു, തഖലത്ക ഉമ്മുക യാ മുആദ് ഫഹൽ യകുബു നാസ അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഫിന്നാര ഇല്ലാ ഹസായിദു അൽസിനതിഹിം, മനുഷ്യരെ നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴ്ത്തുന്നത് അവരുടെ നാവ് കൊയ്തെടുത്ത കാര്യങ്ങളല്ലാതെ മറ്റെന്താണ്? നാവ് കൊണ്ടൊരു മനുഷ്യൻ കൊയ്തെടുത്ത സമ്പാദിച്ച കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് അവനെ മുഖം കുത്തി നരകത്തിലേക്ക് ചാടിക്കുന്നത് എന്ന് ചോദിച്ച പ്രസിദ്ധമായ ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കിയവന് എളുപ്പമാണ്. അതിനാണ് ഇമാം നവവി ഒക്കെ ഹലാവത്തുൽ ഈമാൻ എന്നത് ഇതുകൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം കിട്ടിയ ആൾക്ക് നന്മകൾ ചെയ്യൽ എളുപ്പമാകും, തിന്മകൾ ഒഴിവാക്കൽ എളുപ്പമായി മാറും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഫലഖ് തഹമല അഖബ, അപ്പോൾ ഇങ്ങനെ ഒരു തഫ്സീർ ഇതിന് വന്നിട്ടുണ്ട്. അവന് അഖബ, ആ വലിയ പ്രയാസമേറെ മലമ്പാത അവനെ മുറിച്ചു കടന്നുകൂടായിരുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, വമാ അദ്റാക, എന്താണ് വമാ അദ്റാക, നിനക്ക് എന്തറിയാം, നീ അറിയുമോ, മൽ അഖബ, എന്താണ് അഖബ എന്ന്, ആ വലിയ പ്രയാസകരമായ മാർഗം മലമ്പാത, അതെന്താണെന്ന് നിനക്കറിയുമോ? ജബൽ എന്നതിനെന്ത് പറയും? അഖബ എന്ന വാക്ക് ജബലിന്റെ പര്യായമായി ഉപയോഗിക്കാറുണ്ട്. ജബൽ എന്താണ്? പർവ്വതം. ഒരു മല കടന്നപ്പുറം പോകുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. വലിയ ചുരം കയറി അപ്പുറം പോകേണ്ടി വന്നാൽ അത് പ്രയാസമാണ്, അത് എവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒമാ അദ്റാക, നിനക്കറിയുമോ, മൽ അഖബ, എന്താണ് അൽ അഖബ എന്ന്, ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ സുമ്മ കാന മിൻ അല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽമർഹമ. കുറെ ആറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വളരെ ചുരുക്കിയ കാര്യങ്ങളാണ്. ഒന്ന് ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കുക, ഔ ഇത്ആം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക, പിന്നെ ബാക്കി ആർക്കൊക്കെ കൊടുക്കണം എന്നാണ് പിന്നെ പറഞ്ഞത്. അടിമയെ മോചിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, സുമ്മകാനമില്ല, ദീനാമനു അഥവാ സൗബിസബരു അഥവാ സൗബിൽ മർഹാം, ഈമാൻ ഉൾക്കൊള്ളുക, മുഅ്മിനാവുക. അതുപോലെ സബർ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, റഹ്മത്ത് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, അടിമയെ മോചിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, ഈമാനുള്ളവനാവുക, ക്ഷമ കൊണ്ടും റഹ്മത്ത് കൊണ്ടും പരസ്പരം ഉപദേശിക്കുക. ഇതാണ് അഖബ. ഇനി ആർക്കൊക്കെയാണ് വേണ്ടത്? ഇത്താം. അതൊക്കെയാണ് ഇനി വിശദീകരിച്ച് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് കാര്യം. ഒമ അദറാക്കനക്കറിയുമോ അൽ അഖബ, അൽ അഖബ എന്താണെന്ന്, ആ പർവ്വത പാത എന്താണെന്ന്. ഫക്കുറഖബ, അള്ളാഹു പറയുന്നു ഫക് എന്ന് പറഞ്ഞാൽ അറബിയിൽ അറബിയിൽ അർത്ഥം മോചിപ്പിക്കാനാണ്. ഒരു കെട്ടുന്ന ഒരാൾ ഒഴിവാക്കുക, അതിനെന്ത് പറയും? ഫക് എന്ന് പറയും. ഇപ്പോ ഒരാൾ വസ്ത്രത്തിന്റെ ബട്ടൺ അയക്കുന്നതിന് എന്ത് പറയും? ഫക്കുല്ലസറാ എന്ന് പറയും. ഫക്ക് എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇൻഫക്ക, സ്വയം മോചിതനാവുക, ഇൻഫക്ക എന്ന അർത്ഥത്തിൽ. ഇമാം സഅദ് റഹിമഹുള്ള അവിടുന്ന് പറഞ്ഞു, വഹാദിഹിൽ ആഖബ ശദീദതുൻ അലൈ, ഈ ആഖബ അവന് പ്രയാസമാണ്. സുമ്മ ഫസ്സറ ഹാദിഹിൽ ആഖബ, എന്നിട്ട് അള്ളാഹു ഈ ആഖബയെ വിശദീകരിച്ചു. ഐ ഫക്കുഹ മിനർ റിഖ്, ഫക്കു റഖബ എന്ന് പറഞ്ഞാൽ അവനെ മോചിപ്പിക്കലാണ്, മിനർ റിഖ് അടിമത്വത്തിൽ നിന്ന്. റഖബ എന്ന് പറഞ്ഞാൽ കഴുത്താണ്, വാക്കർത്ഥം എന്താണ്? കഴുത്താണ്. ഒരാളുടെ കഴുത്ത് മോചിപ്പിക്കുക എന്നത് ആളെ മോചിപ്പിക്കുക എന്നതിന് പര്യായമായ അറബിയിലുള്ള പ്രയോഗമാണ്. ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അതിഖ് റിഖാബന മിനന്നാർ, അല്ലാഹുമ്മ അതിഖ് റിഖാബന മിനന്നാർ, അല്ലാഹുമ്മ അതിഖ്, അല്ലാഹുവേ നീ മോചിപ്പിക്കണമേ. റിഖാബന, ഞങ്ങളുടെ റിഖാബ്, റഖബ അതിന്റെ ജമാണ് റിഖാബ്, കഴുത്തുകൾ നീ മോചിപ്പിക്കണമേ. മിനന്നാർ, നരകത്തിൽ നിന്ന്. ഐത്ക്, അതാണ് ഫക്ക്. ഐത്ക് എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പല ഫുഖഹാക്കളും മുഹദ്ദിസുകളും പണ്ഡിതന്മാരും ഫിഖഹിൽ കഴിവുള്ള ഉലമാക്കളൊക്കെ അവരുടെ കിതാബുകളിൽ അധ്യായമായി കൊണ്ടുവരാറുണ്ട്, കിതാബുൽ ഐത്ക്, അടിമ മോചിപ്പിക്കുന്നതിന്റെ അധ്യായം. ചില ഉലമാക്കളൊക്കെ അത് അവരുടെ കിതാബിന്റെ അവസാനത്തെ അധ്യായമാക്കും, കിതാബുൽ ഐത്ക്. അതെന്തിനാണ്? തഫാഉലൻ, ഒരു ശുഭലക്ഷണം എന്ന നിലക്കാണ്. അള്ളാഹു ഈ പ്രവൃത്തി കൊണ്ട് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ എന്ന ശുഭലക്ഷണം, അതിനുവേണ്ടിയാണ് അവർ കിതാബുൽ ഐത്ക് ചിലപ്പോൾ അവസാനം കൊടുക്കും. അങ്ങനെ പല പണ്ഡിതന്മാരും ചെയ്യാറുണ്ട്. ഐത്ക് എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ഇസ്ലാമിൽ പല നിയമങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്, അടിമയെ മോചിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. വളരെ വലിയ പുണ്യകർമ്മമാണ് അടിമയെ മോചിപ്പിക്കൽ. റഖബ എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ് അതിന്റെ അർത്ഥം. കഴുത്ത് മോചിപ്പിക്കുക എന്നാൽ ആളെ മോചിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അടിമ സമ്പ്രദായം അത് വിശദീകരിച്ച് പറയാനുള്ള ഒരു ക്ലാസ്സല്ല ഇത്. എന്നാലും വളരെ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ അസൽ എന്താണ്? മുസ്ലിങ്ങളും കാഫിറുകളും തമ്മിൽ യുദ്ധമുണ്ടായാൽ അതിൽ കൊല്ലപ്പെടാത്ത ആളുകളെ അടിമകളായി പിടിക്കും. കൂടുതലും ആരായിരിക്കും? സ്ത്രീകളും കുട്ടികളുമായിരിക്കും. കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരിക്കും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെ അവരുടെ മദീനയിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ അതിലൊരു ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശിക്ഷ വിധിച്ചത് ഒരു സഹാബി ഏൽപ്പിച്ചു. ആ സഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഅനാ ബിക്കാ അലാ ഹാഉലായി ഷഹീദ എന്ന ആയത്ത് ഓതിയപ്പോ കരുന്നതായി പറഞ്ഞു. ഞാൻ ഉബൈ ഇബ്നു കഅബ് എന്നാണ് പറഞ്ഞത്. അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ റസൂലുള്ള ആവശ്യപ്പെട്ട് ഖുർആൻ ഓതി. അങ്ങനെ സൂറത്തുൻ നിസായിലെ വജിഅനാ ബിക്കാ അലാ ഹാഉലായി ഷഹീദ എന്ന ആയത്തിന്റെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ കരുന്നു, മദീ നിർത്തുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഉബൈ ഇബ്നു കഅബ് എന്നാണ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികൾക്ക് ഒരു ഗോത്രത്തിന് റസൂലുള്ള ശിക്ഷ വിധിച്ചത് എന്താണ്? സഹാബിയെ ഏൽപ്പിച്ചു, സഹാബിയുടെ വിദ്യ അവർ സ്വീകരിക്കാൻ തയ്യാറായി. അവരിലെ പുരുഷന്മാരെ കൊന്നുകളയും, അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കുകയും ചെയ്യുക എന്നതാണ്. അടിമത്വം ചില ആളുകൾ പറയാറുണ്ട് ഇസ്ലാമിൽ അടിമത്തമുണ്ട് എന്നത് അവർക്കെന്തോ ഒരു കുറച്ചിലായി തോന്നും. അതുകൊണ്ട് മറ്റുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ. അതിനാണ് പല ആളുകളും പല തോന്നിവാസം പറയാറുള്ളത്. യഥാർത്ഥ ഇസ്ലാമിനെ ആളുകൾക്ക് മുന്നിൽ ചില ആളുകൾ മൂടി വെക്കും. എന്തിനാണ്? അവരുടെ വിചാരം ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. എന്താണോ ഇസ്ലാം അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ചില ആളുകൾ പറയാറുണ്ട് അടിമയെ മോചിപ്പിക്കുക എന്നത് അടിമത്വം എന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്. ഇസ്ലാം ഇവിടെ വരുമ്പോൾ അടിമത്തം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സ്ഥലത്ത് അടിമത്തം ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ 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 ആ സമ്പ്രദായം തന്നെ ഇല്ലാതാക്കാനാണ് ഇസ്ലാം ശ്രമിച്ചത് എന്ന് ചില ആളുകൾ എഴുതാറുണ്ട്, പറയാറുണ്ട്. വലിയ അബദ്ധമാണ്, അങ്ങനെ പറയാവതല്ല. കാരണം അടിമത്തം എന്നത് അതുണ്ടാകുന്നത് എങ്ങനെയാണ്? അള്ളാഹു മനുഷ്യരെ പഠിച്ചത് സ്വതന്ത്രമായിട്ടാണ്, അള്ളാഹുവിന്റെ അടിമയായിട്ടാണ്. മഖലഖുൽ ജിന്ന വലൈൻസ ഇല്ലാലി ആബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം പഠിച്ചിട്ടില്ല. ഇല്ലാലി ആബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, എന്റെ അബുദായിരിക്കാൻ. ഇല്ലാലി ആബുദൂൻ, എന്റെ അബുദായിരിക്കാനാണ് നാം അവനെ പഠിച്ചിട്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ അബ്ദാകാത്ത ആളുകൾ അവരാരാണ്? അവർ യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ അബ്ദ് തന്നെയാണ്. പക്ഷേ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ പുറമെ അർബാബിന റബ്ബുകളെ സ്വീകരിച്ച ആളുകൾ. അതുകൊണ്ടാണ് നസ്രാനികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പറയാൻ വേണ്ടി പറഞ്ഞത്, ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് ولا يتخذ بعضنا بعضا اربابا من دون الله ഒരു അഹ്ലുൽ കിതാബ്, നിങ്ങൾ വരൂ, നമുക്ക് നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾ വരൂ. എന്താണത്? അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ولا يتخذ بعضنا بعضا اربابا من دون الله, നമ്മളിൽ ചിലർ ചിലരെ റബ്ബുകളാക്കരുത്. അറിവൻ അല്ലാഹു അല്ലാത്തവർ അവന്റെ റബ്ബാക്കിയിരിക്കുന്നു അവരെ ഇബാദത്ത് ചെയ്തുകൊണ്ട്. അങ്ങനെ ഒരുത്തൻ ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിന്റെ യഥാർത്ഥ അബദ്ധങ്ങളുണ്ടല്ലോ, മുഅ്മിനുകളായ മുസ്ലിങ്ങളായ ആളുകളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന ദീനു കുല്ലുഹു ലില്ലാ. നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ അബദ്ധാകാൻ വിസമ്മതിച്ച മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യുക, ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നതുവരേക്കും, ഫിത്ന അഥവാ ശിർക്ക് ഇല്ലാതാകുന്നതുവരേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില അന്നാസ حتى يشهدوا ان لا اله الا الله وان محمد رسول الله ويقيموا الصلاه ويؤتوا الزكاه فان فعلوا ذلك عصموا مني دماءهم واموالهم وحسابهم على الله. امام بخاري روايه هذا الحديث مسلم لمند النبي صلى الله عليه وسلم പറഞ്ഞു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു റസൂൽ, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് കൽപ്പിച്ചത്? അള്ളാഹുവാണ് കൽപ്പിച്ചത്. സഹാബത്ത് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂലാണ് കൽപ്പിച്ചത്, റസൂലിനോട് അള്ളാഹു കൽപ്പിച്ചത്. എന്തിനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അൽമുഖാതിൽ അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ. ഹത്ത യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്നവർ സാക്ഷ്യം വഹിക്കുന്നത് വരേക്കും, നമസ്കരിക്കുന്നത് വരേക്കും, സക്കാത്ത് കൊടുക്കുന്നത് വരേക്കും, അവരത് ചെയ്താൽ അവരുടെ രക്തവും സമ്പത്തും അവർ എന്നിൽ നിന്നും സുരക്ഷിതമാക്കിയിരിക്കുന്നു, പിന്നെ ഞാനത് തൊടുകയില്ല. ഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അള്ളാഹു നോക്കിക്കോളും. ലാഹിറായിട്ട് ഇതൊക്കെ ചെയ്താൽ പിന്നെ യുദ്ധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ റസൂലുള്ള പറഞ്ഞു, വജുഇല റിസ്ഖി തഹ്ത ദില്ലി റംഹി, എന്റെ റിസ്ക് എവിടെയാണെന്നറിയോ? തഹ്ത ദില്ലി റംഹി, എന്റെ കുന്തത്തിന്റെ തണലിലാകുന്നു. എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്ത് നിനക്ക് കിട്ടുന്ന ഗനീമത്ത് ഉണ്ടല്ലോ, അതാണ് എന്റെ റിസ്ക്. അതുപോലെ അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, അദ്ദുല്ലതു വസ്സിഗാറു അലാ മൻ ഖാലഫ അംരി, എന്നോട് എതിരിട്ടവർക്ക് അല്ലാഹു എഴുതി വച്ചിരിക്കുന്നു നിന്ദ്യതയും അതുപോലെ എല്ലാവിധ അപമാനവും. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. നോക്കൂ നിങ്ങൾ, ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളാണ്. പക്ഷെ ഇത് ആരാണ് ചെയ്യേണ്ടത്? ആരെങ്കിലും പോയി ചെയ്യലാണോ? ഒരിക്കലുമല്ല മുസ്ലിമായ ഭരണാധികാരിയുടെ കീഴിൽ മാത്രമേ ജിഹാദ് പാടുള്ളൂ. മുസ്ലിമായ ഭരണാധികാരിയുടെ കീഴിൽ മാത്രമേ ജിഹാദ് പാടുള്ളൂ. ആരെങ്കിലും തോന്നിയതുപോലെ അത് ചെയ്താൽ അത് തെറ്റാണ്. ഇതിൽ പിടിക്കപ്പെടുന്ന ആള്, കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. ആകാശഭൂമികളുടെ റബ്ബായ അവരുടെയും റബ്ബായ അള്ളാഹുവിന്റെ ദീനാണ്. അതിൽ പിടിക്കപ്പെടുന്ന, അതിൽ കൊല്ലപ്പെടാത്ത ആളുകളെയാണ് അടിമകളായി പിടിക്കുക. അതിന്റെ കാരണം എന്താണ്? അവർ അള്ളാഹുവിന്റെ അബ്ദാകാൻ വിസമ്മതിച്ചു. അപ്പോൾ അള്ളാഹു അവരെ അവന്റെ അബ്ദിന്റെ അബ്ദാക്കി, അവന്റെ അടിമകളുടെ അടിമകളാക്കിയിരിക്കുന്നു. ഇതാണ് അടിമത്തം, ഇതാണ് അടിമത്തം. ഇതവരെ മോചിപ്പിക്കുന്നത് എങ്ങനെയാണ്? വളരെ പുണ്യകരമായ കാര്യമാണ്. ചില സമയത്ത് കാഫിറുകളെ മോചിപ്പിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മസ്ലഹത്ത് ഉണ്ടാകുമ്പോൾ, ചില മസ്ലഹത്ത് ഉണ്ടെന്ന് വന്നാൽ റസൂലുള്ള കാഫിറുകളെ മോചിപ്പിച്ചിട്ടുണ്ട്. ചില മസ്ലഹത്ത്, വലിയ മസ്ലഹത്ത് കണ്ടാൽ, ഏതുപോലെ സുമാമത്ത് അദ്ദേഹം മക്കടുത്തുള്ള ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നു, രാജാവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർപ്പ് പ്രഖ്യാപിച്ചു, റസൂലിനെ എതിർത്തു. അവസാനം ഈ ആളെ സഹാബത്തിന് കിട്ടി, പിടിച്ചുണ്ടെന്ന് പള്ളിയിൽ തൂണിൽ കെട്ടിട്ടു, മസ്ജിദ് നബിയിലെ തൂണിൽ കെട്ടിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും ചെല്ലും, എന്നിട്ട് പറയും മുസ്ലിമാർ സ്വീകരിക്കൂല. അങ്ങനെ ഒന്ന് രണ്ടു മൂന്ന് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടിപ്പോ സ്വീകരിച്ചില്ല. അപ്പൊ റസൂല് പറഞ്ഞു, അയാളെ അയച്ചുവിട്ടേക്ക്, അയാളെ അയച്ചുവിട്ടേക്ക് എന്ന് പറഞ്ഞു. അയച്ചുവിട്ടപ്പോ എന്തായി? മനസ്സാകെ മാറി, കുളിച്ചു വന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മുസ്ലിമായി. മുസ്ലിമായി എന്ന് മാത്രമല്ല, സുമാമത്ത് ബിൻ ഉസാലിന്റെ നാട്ടിൽ നിന്നാണ് മക്കാര് അവരുടെ ധാന്യങ്ങൾ വാങ്ങുന്നത്, അവരുടെ ധാന്യങ്ങൾ വിലക്ക് വാങ്ങുന്നത്. സുമാമത്ത് പറഞ്ഞു, ഇനിയും ഒരന്നം ഒരു തൈര് ആർക്ക് കൊടുക്കൂല? മക്കാർക്ക് കൊടുക്കൂല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു പട്ടിണിയായി. വെറുതെ ഇട്ടാലേ, പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്, പക്ഷെ തരില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ അവരെ ആശ്രയിക്കുന്നത് ഈ സുമാമയുടെ, അയാളുടെ, അദ്ദേഹത്തിന്റെ ഭരണപ്രദേശത്തുള്ള ധാന്യങ്ങളാണ്. അങ്ങനെ മക്കാർ പട്ടിണിയിലായി. പട്ടിണിയായിട്ട് അവരെന്ത് ചെയ്തു? അവരിലൊരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങള് നമ്മുടെ കുടുംബക്കാരനാണ്, നമ്മുടെ ബന്ധുവാണ്, എന്ത് ചെയ്യണം? സുമാമയോട് പറയണം ഈ കച്ചവടം നിർത്തരുത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാലർ ലിർറഹിം, വസ്സാലൻ ലിർറഹിം, കുടുംബബന്ധം ചേർക്കുന്ന ആളല്ല, മറിച്ച് ആരാണ്? വസ്സാലൻ, അങ്ങേയറ്റം ചേർക്കുന്ന ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തേക്ക്. അങ്ങനെ സുമാമ വീണ്ടും കൊടുത്തു. ഇതുപോലുള്ള ചില ചില മസ്ലഹത്തിന് വേണ്ടി എന്ത് ചെയ്യും? മോചിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചിട്ടുണ്ട് വേറെയും ആളുകളെ. ഹാത്തിം, അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അദി ഇബ്നു ഹാത്തിം ക്രിസ്ത്യാനിയാണ്, ഉപ്പ ഹാത്തിമു തായി, ജാഹിലിയത്തിലെ വലിയ ധർമ്മിഷ്ഠനായിരുന്നു, അങ്ങേറ്റ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. ഹാത്തിമു തായി കവി കൂടിയാണ്, അദ്ദേഹത്തിന്റെ കവിത വളരെ അറിയപ്പെട്ടതാണ്. ഹാത്തിമു തായിയുടെ മകനാണ്, അദീബിന് ഹാത്തിം. അദീബിന് ഹാത്തിമാണ് നബിയോട് കുരിശുമാല ഇട്ടിട്ട് നബിന്റെ അടുത്തേക്ക് വരുന്നത്, പിന്നീട് ചോദിക്കുന്നത്, ഞങ്ങൾ അവരെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബാക്കിയിട്ടില്ലല്ലോ, അപ്പൊ നബി ചോദിക്കുന്നില്ലേ അവര് ഹലാല ഹറാമാക്യങ്ങൾ സ്വീകരിക്കൂല, അതക്കാരാണ്? അദീബിന് ഹാത്തിമാണ്. അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നത് ഇങ്ങനെ തന്നെയാണ്. അദീബിന് ഹാത്തിമിന്റെ പെങ്ങൾ, സഹോദരി, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചു. കിട്ടിയതാണ് അവരെ, പക്ഷെ റസൂലിനെ മോചിപ്പിച്ചു. അവര് അങ്ങളോട് പോയിട്ട് പറയാണ്, നിങ്ങൾ ആരോടാണ് എതിർക്കുന്നത്? നിങ്ങൾ ഉപ്പ് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്തുവില്ല, ഈ മനുഷ്യനെ അവിശ്വസിക്കൂല, അതുകൊണ്ട് വേഗം പോയി, വളരെ നല്ല സ്വഭാവമാണ്, വളരെ നല്ല ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആങ്ങളെ പോയി എന്താന്നത് മുസ്ലിമാൻ. ഇങ്ങനെ ചില മസ്ലഹത്തുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ പൊതുവെ കാഫിറുകളായ അടിമകളെ മോചിപ്പിക്കരുത് എന്നാണ് പൊതുവെയുള്ള നിയമം. അതാണ് നമുക്ക് വളരെ വ്യക്തമായി ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുള്ള ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു സഹാബി അടിമ പെണ്ണിനെ അടിച്ചു, അടിച്ചിട്ട് സങ്കടം തോന്നി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അവളെ മോചിപ്പിക്കണം. അപ്പൊ ഞങ്ങൾ വിളിച്ചിട്ട് ചോദിക്കൂലേ, എന്താ ചോദിക്കുന്നത്? അയിൻ അല്ലാഹ്, അല്ലാഹു എവിടെ? ഫിസ്സമാ, അല്ലാഹു മുകളിലാണ്, ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. അല്ലാഹു എല്ലായിടത്തും ഉണ്ടെന്നുള്ള മറുപടി പറഞ്ഞോ? ഇല്ല, അത് മുസ്ലിമിന്റെ മറുപടിയല്ല. അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്നത് മുസ്ലിമിന്റെ മറുപടിയല്ല. അല്ലാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണുള്ളത്. അല്ലാഹു അവന്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും എല്ലാ സ്ഥലത്തുമുണ്ട്. അല്ലാഹുവിന്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും എല്ലാ സ്ഥലത്തുമുണ്ട്. പക്ഷെ അല്ലാഹു എവിടെയാണത്? ഏഴാകാശങ്ങൾക്ക് മുകളിൽ. ഖാലിഖും മഖ്ലൂഖും ഒരിക്കലും ഒന്നാവുകയില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അന, ഞാൻ ആരാണ്? അൻത റസൂലുള്ളാഹ്. റസൂലുള്ള പറഞ്ഞു, ഇഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിനതുൻ. അവരെ മോചിപ്പിക്കുക, അവർ മുഅ്മിനത്താകുന്നു. മുഅ്മിനുകളാണ് സാധാരണ നമ്മൾ മോചിപ്പിക്കേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറുകളെ മോചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഖൈറുണ്ടായിട്ടുമുണ്ട്, ഒരുപാട് ഖൈറുണ്ടായിട്ടുണ്ട്. അടിമമോചനം എന്നത് വളരെ വളരെ വലിയ സൽക്കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ വാലിദിനോട് പിതാവിനോട് ഒരിക്കലും പിതാവ് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊരിക്കലും തിരിച്ചു ചെയ്യാൻ ഒരു മകന് സാധിക്കില്ല. ഉപ്പാനോടൊരു മകന് അതുപോലുള്ള ഉപകാരം ഒരിക്കലും തിരിച്ചു ചെയ്യാൻ സാധിക്കുകയില്ല. ഉപ്പയെ ഈ മകൻ അടിമയായി കാണുകയും എന്നിട്ട് മോചിപ്പിക്കുകയും ചെയ്താലല്ല. ഈ മകൻ കുറെ കാലം കഴിഞ്ഞിട്ട് ഉപ്പാനെ കാണുന്നത് എങ്ങനെ? ഉപ്പ അടിമയാണ്, ആച്ചാരുടേത് അടിമ. അപ്പൊ മകൻ എന്ത് ചെയ്തു? സ്വന്തം പൈസ കൊണ്ട് ഉപ്പാനെ വിലക്ക് വാങ്ങി എന്നിട്ട് മോചിപ്പിച്ചു. എന്നാൽ മാത്രമേ ഉപ്പയോട് ആർക്ക് പകരം ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മകന് പകരം ഉപകാരം ചെയ്തു കൊടുത്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കി അത് എന്തിന്റെ ഫബുല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഉപ്പാനോടുള്ള ബാധ്യത രണ്ട്, അടിമമോചനം അത് എത്ര വലിയ പുണ്യകർമ്മമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അള്ളാഹു പറയുന്നു, ഒരു മലമ്പാത മുറിച്ചു കടക്കുക എന്നത് പോലെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ആ വഴികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫക്കു റഖബ, റഖബ മോചിപ്പിക്കൽ അഥവാ അടിമയെ മോചിപ്പിക്കുക. ഇമാം സഅദ് പറയുന്നു, വഹാദിഹിൽ അഖബത്തു ശദീദതുൻ അലൈഹി, ഇത് അവന് പ്രയാസകരമായ ഒരു മാർഗമാണ് ഈ അഖബ. ثم فسر هذه العقبه الله ان العقبه എന്താണെന്ന് വിശദീകരിച്ചു. ഐ ഫക്കുഹ മിൻ അർരിഖ്, റിഖിൽ നിന്ന് മോചിപ്പിക്കുക. റിഖ് എന്ന് പറഞ്ഞാൽ അടിമത്തം എന്നാണ് അതിന്റെ അർത്ഥം. റഖീഖ് അടിമ എന്ന, അടിമക്ക് എന്ത് പറയും? അബ്ദു എന്ന പോലെ റഖീഖ്, റഖീഖാണ് അയാൾ, അടിമയാണ് അയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായി കിട്ടിയതാണ് സഫിയ റളിയല്ലാഹു അൻഹാ. ഖൈബർ ജയിച്ചപ്പോ യഹൂദികളിൽ നിന്ന് നബിക്ക് അടിമയായി കിട്ടിയതാണ്. ആരെ? സഫിയ റളിയല്ലാഹു അൻഹ. റസൂൽ എന്ത് ചെയ്തു? മോചിപ്പിച്ച് വിവാഹം ചെയ്തു, മോചിപ്പിച്ച് വിവാഹം ചെയ്തു. റസൂലിന്റെ താരിമാരിൽപ്പെട്ട നമ്മുടെ ഉമ്മയാണ് സഫിയ റളിയല്ലാഹു അൻഹ. അവർ യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലിൽപ്പെട്ട അവരാണ്. അവർ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് അവർ വരുന്നത്, ഹാറൂൻ നബിയുടെ പരമ്പരയിൽ. അങ്ങനെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മറ്റു ചിലർ എന്ത് ചെയ്തു? പരിഹസിച്ചത്ര സഫിയെ യഹൂദികളുടെ കൂട്ടത്തിലല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ സഫിയെ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചപ്പോൾ കരയാൻ തുടങ്ങി. കാരണം മറ്റുള്ള ഭാര്യമാരൊക്കെ പറഞ്ഞു, ഹഫ്സ പറഞ്ഞു, ഞാൻ നമ്മളെക്കാരാണ്, നബിയുടെ കുടുംബക്കാരാണ്, നമ്മൾ ഖുറൈശിയാണ്, നമ്മുടെ മകളാണ് ഹഫ്സ. ആയിഷ പറഞ്ഞു, നമ്മൾ കുടുംബക്കാരാണ്, നബിയുടെ ഭാര്യ മാത്രമല്ല പിന്നെ കുടുംബക്കാരും കൂടിയാണ്, അബൂബക്കർ ഖുറൈശിയാണ്. അങ്ങനെ പക്ഷെ സഫിയെ നോക്കി, അപ്പൊ സഫിയെ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മുകളിൽ അവർക്ക് എന്ത് ഫളാ ഉള്ളത്? നീ ഒരു നബിയുടെ മകളാണ്, നിന്റെ ഉപ്പാന്റെ സഹോദരൻ നബിയാണ്, ഒരു നബിയുടെ ഭാര്യയും കൂടിയാണ്. ഉപ്പ ആരാ? ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം. മൂത്താപ്പേരാ? ഇളപ്പേരാ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ആരുടെ ഭാര്യയാണ്? ഹംസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാണ് എന്ന് പറഞ്ഞു. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ വളരെ ഒരിക്കൽ നമുക്ക് വിശേഷിപ്പിക്കാൻ വർണ്ണിക്കാൻ സാധിക്കാത്ത ആശ്വസിപ്പിക്കലുകളാണ്. ബിഅതിഖിഹ ഔ മുസാദതിഹ അലാ അദാഇ കിതാബതിഹ, ഒന്നുകിൽ അടിമ മോചിപ്പിക്കുക അല്ലെങ്കിൽ അടിമമോചനത്തിന് സഹായിക്കുക. കിതാബത്ത് എന്ന് പറയും അതിന്, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് കിതാബ. അതായത് അടിമയുടെ ഉടമസ്ഥരാരാണോ അവരുമായി ചിലപ്പോൾ അടിമ എന്ത് ചെയ്യും? കിതാബത്തിൽ ഏർപ്പെടും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര പൈസ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കണം. അങ്ങനെ പറഞ്ഞ അടിമ തന്നെ എന്ത് ചെയ്യും? അവരുടെ ഉടമയുമായി ഒരു കരാറിൽ ഏർപ്പെടും. എന്നിട്ട് അവരെവിടുന്നെങ്കിലും പൈസ ഒക്കെ സമ്പാദിച്ചിട്ട് അത് കൊടുത്തുവിട്ടി മോചിതാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരാളെ മോചിപ്പിച്ചിട്ടുണ്ട്. ആയിഷയുടെ വളരെ അറിയപ്പെട്ട ആയിഷയുടെ കൂട്ടുകാരിയാണ് അവരെ ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ അറിയപ്പെട്ട സഹീഹ് ബുഖാരിയിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇവർ വന്നിട്ട് പറയും, എന്റെ ഉടമസ്ഥർ എന്നോട് പറയുകയാണ് ഞാൻ അവർക്ക് പണം കൊടുത്താൽ അവരെന്നെ മോചിപ്പിക്കാമെന്ന്. പക്ഷെ എന്റെ കയ്യിൽ കൊടുത്ത് തീർക്കാൻ പണമില്ല, അപ്പൊ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ സഹായിച്ചു. ബരീറ റളിയല്ലാഹു അൻഹ അവരാണത്. സഹീഹുൽ ബുഖാരിയിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്നഹ അറാദത അൻ തഷ്തരിയ ബരീറ ലിൽഐത്ഖ്, ബരീറയെ വാങ്ങാൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ദേശിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ കുടുംബത്തിന് പണം കൊടുത്ത് ബരീറയെ മോചിപ്പിച്ചു. അതിന്റെ പകരം എന്താണ്, ബരീറ മരിച്ചുപോയാൽ അവരുടെ സ്വത്ത് ആർക്കാണ്? പിന്നെ ആയിഷക്കാണ്. അനന്തര സ്വത്ത് കിട്ടാനുള്ള അനന്തര സ്വത്ത് പല മാർഗങ്ങളിൽ കിട്ടും, അതിൽ പെട്ടതാണ് കുടുംബം എന്താണ് നസബ്. അതുപോലെ സവാജ് വിവാഹത്തിലൂടെ കിട്ടും, ഭാര്യയും ഭർത്താവും തമ്മിൽ. അതുപോലെ കിട്ടുന്ന മറ്റൊന്നാണ് ഐത്ഖ്, അടിമ മോചനം, അതിലൂടെ കിട്ടും. വല എന്നാണ് അതിന് പറയുക, വല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ മോചിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ കുടുംബക്കാർ പറയും, ബരീറയുടെ ഉടമസ്ഥർ പറയും, മോചിപ്പിച്ചോട്ടെ ആയിഷ, പക്ഷെ നിന്റെ അനന്തര സ്വത്ത് ആർക്കാണ്? നമുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും നടക്കുകയില്ല, ഇഷ്ടരിഹ, നീ വാങ്ങിക്കോളൂ. ഫഇന്നമൽ വലാഉ ലിമൻ അഅതഖ്, മോചിപ്പിച്ച ആൾക്കാണ് എന്ത് കിട്ടുക, വല, ഈ അനന്തര സ്വത്ത് പിന്നീട് കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പുണ്യകരമായ കാര്യമാണ്. ഒന്നുകിൽ കിതാബത്തിന് സഹായിക്കുക, എന്താണ് കിതാബത്ത്, ഈ അടിമ തന്നെ അവരുമായി കരാറിലേർപ്പെടുക, ഞാൻ പണം തരും, അത് ഇത്ര തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കുക, അത് കൊടുത്തുവിട്ട്, കുറച്ച് കുറച്ചായി കൊടുത്തുവിട്ട്. അതിന് സഹായിച്ചാൽ അത് ഇതുപോലെ വലിയ പുണ്യകർമ്മമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര എത്ര സാധുക്കളായ മുഅ്മിനുകളെയാണ് മോചിപ്പിച്ചിട്ടുള്ളത്. ബിലാലിനെ മോചിപ്പിച്ചു, അതുപോലെ പല ആളുകളെയും, ദുഅഫായിനെ പാവങ്ങളെയാണ് അബൂബക്കർ സിദ്ദീഖ് മോചിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ കാണാൻ പല ആളുകളും അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, എന്തിനാണ് ഇവരെയൊക്കെ മോചിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്, ഈ വളരെ ദുർബലരായ ആളുകളെ മോചിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് അവരെയാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത് റളിയല്ലാഹു അൻഹു. വമിൻ ബാബി ഔല, ഇമാം സഅദി പറയുന്നു, വമിൻ ബാബി ഔല, അടിമ മോചനം എന്നതിൽ വളരെ മുമ്പിലുള്ള സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഫിക്കാഖുൽ അസീരിൽ മുസ്ലിം ഇൻദൽ കുഫാർ, മുസ്ലിമായ തടവുകാരൻ, കാഫറുകളുടെ കീഴിൽ തടവിലാക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം തടവുകാരനെ മോചിപ്പിക്കുക എന്നത് എന്താണ് ഇതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ്. അതും സഹാബത്ത് ചെയ്തിട്ടുള്ളതാണ്. മുഅ്മിനുകളുടെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞല്ലോ, തൈമുൻ തആമല ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അതിൽ അസീർ ആരാണ്? തടവിലാക്കപ്പെട്ട ആൾ. കാഫറുകളുടെ കീഴിൽ അവർ ശത്രു രാജ്യത്തുള്ള മുസ്ലിങ്ങളെ തടവുകാരായി പിടിച്ചുകൊണ്ടു പോകും. ആസിം റളിയല്ലാഹു അൻഹു, അതുപോലെ ഹുബൈബ്, ഇവരൊക്കെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയതാണ്. ആസിമിനെ അതുപോലെ ഹുബൈബിനെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞു രണ്ടുപേരെയും. ആസിമിനെ അവർ ആസിം ഒരു ഉയർന്ന പ്രദേശത്തേക്ക് കയറി അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. ഹുബൈബിനാണെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി പിന്നീട് കൊന്നുകളഞ്ഞു. എന്നതുപോലെ ഇവരുടെ കയ്യിൽ പെട്ടിട്ടുള്ള മുസ്ലിങ്ങളായ തടവുകാരെ മോചിപ്പിക്കൽ ഇതിൽ ഫഖുറഖബ എന്ന് പറഞ്ഞതിൽ മുൻപിൽ വരുന്ന കാര്യങ്ങളാണ്. അടിമോചനം മാത്രമല്ല, ഇവരുടെ കയ്യിൽ പെട്ടിട്ടുള്ള ആളുകളെ രക്ഷിച്ചെടുക്കുക, മുസ്ലിങ്ങൾ അവരുമായി യുദ്ധത്തിലേർപ്പെട്ടോ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചെടുക്കുക എന്നത് വളരെ പുണ്യകരമായ കാര്യമാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചിരിക്കുന്നു, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. സഈദ് ഇബ്നു മർജാന റഹിമഹുല്ലാഹ്, സഈദ് ഇബ്നു മർജാന, അദ്ദേഹം ആരാണ്? സാഹിബ് അലി ഇബ്നു ഹുസൈൻ അലിബിൻ ഹുസൈനിന്റെ കൂട്ടുകാരനാണ്. അലിബിൻ ഹുസൈൻ ആരാണ്? അലിബിൻ അബി താലിബിന്റെ രണ്ട് മക്കളാണല്ലോ, ആരൊക്കെ? ഹസനും ഹുസൈനും. ഇതിൽ ഹുസൈന്റെ മകനാണ് അലി. ഉപ്പാന്റെ പേര് തന്നെ മകനിട്ടതാണ് ഹുസൈൻ, അലിബിൻ അൽ ഹുസൈൻ. ഷിയാക്കൾ അവരുടെ ഇമാമുകളിൽ എണ്ണുന്ന ആളാണ്. പക്ഷെ അവരുമായിട്ട് ഒരു ബന്ധമില്ല. ഇബ്രാഹിം ഐസാനിക്ക് നസറാനികളെ പോലെ, ഐസാനികൾ ഐസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നസറാനികൾ കാണുന്നു. യഥാർത്ഥത്തിൽ ബഹുവ മിൻഹും ബരി, ഐസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അവരുമായി യാതൊരു ബന്ധവും. എന്നതുപോലെ റാഫിദ ഷിയഈ കക്ഷികൾ ഇമാമായി കാണുന്ന മഹാനാണ് അലി ബിൻ ഹുസൈൻ റഹിമഹുല്ലാ. അപ്പോ ഖാല സമിഅ്തു അബാ ഹുറൈറ, സഈദ് ബിൻ മർജാന പറയുന്നു, സഈദ് ബിൻ മർജാന പറയുകയാണ്, ഇദ്ദേഹം അലി ബിൻ ഹുസൈന്റെ കൂട്ടുകാരനാണ്. സഈദ് ബിൻ മർജാന പറയുന്നു, താബിഈയാണ് ഇദ്ദേഹം, സമിഅ്തു അബാ ഹുറൈറ, ഞാൻ ആര് പറയുന്നത് കേട്ടു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി കേട്ടു. യഖൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, അയ്യു മംരിഇൻ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമായ പുരുഷൻ, അഅതഖം മുസ്ലിമ, ഒരു മുസ്ലിമായ പുരുഷനെ മോചിപ്പിച്ചു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ, ഇത്തങ്കദല്ലാഹു ബികുല്ലി ഉഖ്വിൻ മിൻഹു ഉഖ്വം മിൻഹു മിനന്നാർ, ഇവന്റെ ഓരോ അവയവം മോചിപ്പിച്ചതിന് പകരമായി അള്ളാഹു ഇവന്റെ ഓരോ അവയവത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇവന്റെ ഓരോ അവയവത്തിന് പകരമായി അള്ളാഹു ഇവന്റെ ഓരോ അവയവത്തെ മോചിപ്പിക്കും. ഖാൽ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, സയ്യിദ് ബിൻ മർജാന പറയുകയാണ്, ഫൻതലഖ്തു ഹീന സമിഅ്തു അൽഹദീസ മിൻ അബീ ഹുറൈറ, അബൂ ഹുറൈറയിൽ നിന്ന് ഈ ഹദീസ് കേട്ട ഉടനെ ഞാൻ പോയി, ഫദകർതു ലിഅലി ബിൻ ഹുസൈൻ, ഞാൻ അലി ബിൻ ഹുസൈനോട് ഇത് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളിൽപ്പെട്ട ആലു ബൈത്തിൽപ്പെട്ട ആളാണ് ആര്? അലി ബിൻ ഹുസൈൻ, മിൻ അഹ്ലി ബൈത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. فأعتق عبدا له قد أعطاه به ابن جعفر 10,000 درهم أو 1,000 دينار. ഇത് കേട്ട ഉടനെ സയ്യിദ് ബിൻ മർജാന പോയി അലി ബിൻ ഹുസൈനോട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ ഒരു അടിമയെ മോചിപ്പിച്ചു. എത്രക്ക് വാങ്ങിയതാണെന്നറിയോ? 1,000 ദീനാറ് കൊടുത്ത് വാങ്ങിയതാണ്. 1,000 ദീനാർ, ദിർഹമിന്റെ കണക്കാണെങ്കിൽ 10,000 ദിർഹം, അത്ര പൈസ കൊടുത്ത് വാങ്ങിയ അടിമ എന്ത് ചെയ്യും? കേട്ട ഉടനെ മോചിപ്പിക്കും. നോക്കൂ നിങ്ങൾ, ഇതുപോലുള്ള ഹദീസുകൾ ശിയായികൾക്ക് റാഫിദുകൾക്ക് വ്യക്തമായ അവർക്കുള്ള മറുപടിയാണ്. കാരണം നോക്കൂ, സഹാബത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് അവരുടെ വാക്കുകൾക്ക് അവരുടെ ഹദീസുകൾക്ക് അഹ്ലുൽ ബൈത്ത് എത്ര പ്രാധാന്യം കൊടുത്തു എന്ന് ഈ ഹദീസിന് കിട്ടും. അബൂ ഹുറൈറ പറഞ്ഞു എന്ന് കേട്ടു ഉടനെ എന്ത് ചെയ്യാണ്? അത് അമൽ ചെയ്യാണ്. ഷിയാക്കൾ എന്താ ചെയ്യുന്നത്? സഹാബത്തിന് ചീത്ത പറയണം, അവരെ സ്വീകരിക്കില്ല, അവരുടെ ഹദീസുകൾ സ്വീകരിക്കില്ല. പിന്നെ ഇമാമിങ്ങൾ അവരുമായിട്ട് എന്ത് ബന്ധമാണ്? യാതൊരു ബന്ധമില്ല. അഹ്ലുൽ ബൈത്ത് അവർ സഹാബത്തിനോട് കൂടെ കഴിഞ്ഞിരുന്നു അവരെന്ന് ഹദീസ് പഠിക്കാൻ. മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ അൽബാഖിർ എന്നറിയപ്പെടുന്ന ഇമാം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്, ഷിയാക്കളുടെ ഇമാമാണ്. അദ്ദേഹം ജാബിർ ബിൻ അബ്ദുല്ല, ജാബിർ റളിയല്ലാഹുവിന്റെ കൂടെ തന്നെയായിരുന്നു. ജാബിർ റളിയല്ലാഹുവിനോട് ചെന്ന് സംശയം ചോദിക്കും, സംശയം പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹിന്റെ പിൻഗാമികളാണ് ഇവർ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആള്. ഏയ്, ഞങ്ങൾക്ക് എവിടുന്ന് പഠിക്കണ്ട എന്ന് പറഞ്ഞോ? ഇല്ല, സഹാബത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ അവർ അങ്ങേയറ്റം തൽപരരായിരുന്നു. ഇതുപോലുള്ള ഹദീസുകൾ റാഫിദികൾക്ക് വ്യക്തമായ മറുപടിയാണ്. ഇതേ ഹദീസ് തന്നെ, ഇതേ കാര്യം പറയുന്നത് തന്നെ കഅബ് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു മുറഹ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മൻ ആതഖ മറഅ മുസ്ലിമ, ആരെങ്കിലും ഒരു മുസ്ലിം പുരുഷനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ, കാന ഫികാകഹു മിനന്നാർ, അവൻ ഇവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പരലോകത്ത് കാരണമാകും. യുജിസി ഉക്കുല്ലു ഔ മിമ്മിൻഹു ബികുല്ലി ഔ മിമ്മിൻ, ഇവന്റെ ഓരോ അവയവത്തിന് പകരമായി മോചിപ്പിച്ച ആളുടെ ഓരോ അവയവം നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും. ഒമൻ ആസക്കം മുസ്ലിമത്തെയിൻ, ആരെങ്കിലും രണ്ട് സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ, ആരെങ്കിലും രണ്ട് മുസ്ലിം സ്ത്രീകളെ മോചിപ്പിച്ചാൽ, കാന തഫിക്കാഹു മിനന്നാർ, അവർ രണ്ടുപേരും ഇവൻ നരകത്തിൽ നിന്ന് മോചിതനാവാൻ പരലോകത്ത് കാരണമാകും. യുജിസി ഉബികുല്ലി അദ്മൈനി മിൻഹുമ അദ്മുമിൻ, അവരുടെ ഓരോ എല്ലുകൾ കാരണത്താൽ ഇവന്റെ ഒരു എല്ല് പരലോകത്ത് നരകത്തിൽ നിന്ന് മോചിതമാവും. മനസ്സിലായോ? ഒരു പുരുഷനെ മോചിപ്പിച്ചാൽ അതുകൊണ്ട് തന്നെ ഇവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. സ്ത്രീകളാണെങ്കിലോ? രണ്ട് സ്ത്രീകളെ. ഇതെന്താണ്? അള്ളാഹു പുരുഷന്മാരെ സ്ത്രീകളെക്കാളും മുകളിൽ ഫദ്ൽ നൽകിയിരിക്കുന്നു, ശ്രേഷ്ഠ നൽകിയിരിക്കുന്നു. സ്ത്രീകളെക്കാളും പുരുഷന് അള്ളാഹു ഇരട്ടി ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ രണ്ട് സ്ത്രീയാണ് ഒരു പുരുഷന് പകരം വരുന്നത് എന്നതിന് പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ ആണ് വന്നിട്ടുള്ളത്. ഫദ്ല് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകളെക്കാളും പുരുഷന് ഫദ്ലുള്ള ഒരുപാട് ഫദ്ൽ ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ പ്രധാനമായും പകുതിയാണ് പുരുഷന്റെ പകുതി സ്ഥാനത്താണ് ഒരു സ്ത്രീ വരുന്നത് എന്നതിന് പ്രധാനമായി അഞ്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് അലൈത്ത് മോചിപ്പിക്കുക. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു, ഒരു പുരുഷനെ മോചിപ്പിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ സ്ത്രീകളാണെങ്കിലോ? രണ്ടുപേരെ മോചിപ്പിച്ചാൽ. ഒന്നിത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടി ജനിച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ ഇത്ര രണ്ടാടിന് അർക്കണം അഖീഖയായി, പെൺകുട്ടിയാണെങ്കിലോ ഒരാടിന്. വ്യക്തമായ ഫൗദലാണ്, വ്യക്തമായ ശ്രേഷ്ഠതയാണ്. ഒരു ആൺകുട്ടിയെ കിട്ടപ്പോ രണ്ടാടിന് നമ്മൾ അർത്തു, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിന്. അതുപോലെ മൂന്നാമത്തേത് ഷഹാദ. എന്താണ് ഷഹാദ? സാക്ഷ്യം. സാക്ഷ്യം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, മിമ്മൻ തർദൗന മിന ഷുഹദ ഫസ്തഷ്ഹിദു ഷഹീദൈന മിൻ റിജാലിക്കും. നിങ്ങൾ അതിന് രണ്ട് സാക്ഷികളെ നിർത്തുക, പുരുഷന്മാരെ. ഇനി പുരുഷന്മാരില്ലെങ്കിലോ? പുരുഷന്മാരില്ലെങ്കിൽ, രണ്ട് പുരുഷന്മാരില്ലെങ്കിലോ? റജുലൈനില്ലെങ്കിൽ റജുലും വംറഅതാനി മിമ്മൻ തർദൗന മിന ഷുഹദ, ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും. ഖുർആൻ അല്ലാഹു ആയത്ത് ഉദ്ദേനില്ലേ, ഖുർആൻ ഏറ്റവും വലിയ ആയത്ത്, ആയത്ത് എടുത്തു നോക്കി. രണ്ട് പുരുഷന്മാരില്ലെങ്കിൽ ഫൈലം യകൂന റജുലൈന ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർദൗന മിന ഷുഹദ, ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും. ഒരുത്തിക്ക് തെറ്റിപ്പോയാൽ മറ്റവൾ തിരുത്തി കൊടുക്കുക, ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു ഇതിൽ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത കാര്യം പറഞ്ഞു. എന്താണ് സ്വത്ത് അല്ലെ? ലിസ്സഖരി മിസ്ലു ഹള്ളിൽ ഉംസയെ, രണ്ടു പുരുഷന്റെ രണ്ടു സ്ത്രീകളുടെ ഇതാണ് ആർക്കുള്ളത്? പുരുഷനുള്ളത്. ഇക്കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുപോലെ ദിയ, കൊലപാതകത്തിന് പരിഹാരം കൊടുക്കാന്നുണ്ടല്ലോ, അതെന്താണ്? പുരുഷന്റേതിന് നേരെ പകുതിയാണ് സ്ത്രീക്കുള്ളത്, പുരുഷന്റേതിന് നേരെ പകുതിയാണ് സ്ത്രീക്കുള്ളത്. ഇങ്ങനെ പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ പകുതിയിലാണ് സ്ത്രീകൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചതാണ്. ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ, തൃപ്തിപ്പെട്ടേ പറ്റുകയുള്ളൂ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും. അത് അള്ളാഹുവിന്റെ ദീൻ അറിയാത്ത, അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കാത്ത ദൗർഭാഗ്യവാന്മാരായ വിവരമില്ലാത്ത കാഫറുകൾ, അവരെത്ര കുറച്ചാലും ശരി, അവരെന്ത് കുറച്ചാലും എന്ത് വെച്ചുണ്ടാക്കിയാലും ശരി, ഇസ്ലാമിൽ ഒരിക്കലും എന്തില്ല, ആൺപെണ്ണ് ഒരുപോലല്ല. ലൈ സദ്ദഖറു വലൈ സദ്ദഖറു കലൂൻസ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ. സൂറത്തു ആലി ഇംറാൻ എടുത്തു നോക്ക്, ആണും പെണ്ണും ഒരുപോലല്ല, പിന്നെ എങ്ങനെ നമ്മൾ ഒരുപോലെ എന്ന് പറയും? സമത്വം, സ്ത്രീ സമത്വം, സ്ത്രീ സമത്വം എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണിനെ ഒരുപോലെ ആക്കണമെന്നല്ല. സ്ത്രീ സമത്വം എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആണിനും ആണും പെണ്ണും ഒരുപോലെ ആണെന്നാണ്. സ്ത്രീ സമത്വം ഒരിക്കലും ആണും പെണ്ണും ഒരുപോലെ വല ഈ സജ്ജക്കറു കലൂന്ത, അള്ളാഹു പറഞ്ഞു ആണും പെണ്ണും ഒരുപോലെയല്ല. സൂറത്തു ആലി ഇംറാൻ ആയത്ത്, الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم. അള്ളാഹു പുരുഷന്മാരെ സ്ത്രീകൾക്ക് മുകളിലാക്കിയിരിക്കുന്നു. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. അള്ളാഹു അവർക്ക് ഫദ്ല് കൊടുത്തതിന്, ഇത് അള്ളാഹു കൊടുത്തതാണ്, അതുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പുരുഷനും സ്ത്രീക്കും ഒരേ നിയമമല്ല. എന്താണ് കാരണം? അവരെ സൃഷ്ടിച്ച അള്ളാഹുവാണ് പറയുന്നത് രണ്ടും ഒരുപോലെയല്ല, രണ്ടിനും ഓരോരോ നിയമമാണ്. അത് തൃപ്തിപ്പെട്ടാലേ ഒരാൾ, ഒരു മുസ്ലിം മുസ്ലിമാവുകയുള്ളൂ, ഒരു മുസ്ലിമ മുസ്ലിമത്താവുകയുള്ളൂ. ും ومن يعص الله ورسوله فقد ضل ضلالا مبينا ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ പാടില്ല ഇദ ഖദ അല്ലാഹു വറസൂലുഹു അംറ അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം അവർക്കതിൽ സ്വാഭിപ്രായം ഉണ്ടാകാൻ പാടില്ല അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആര് ധിക്കരിക്കുന്നുവോ ഫഖദ ദല്ല ദലാല മുബീന അവർ വ്യക്തമായും വഴിപിഴച്ചു പോയിരിക്കുന്നു. രണ്ടും ഒരുപോലെയല്ല, ഇതുപോലുള്ള ഹദീസുകളിൽ വളരെ വ്യക്തമായ കാര്യമാണ്. ഓരോരുത്തർക്കും അല്ലാഹു അവരുടേതായ നിയമം നൽകിയിരിക്കുന്നു. സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, പുരുഷനും സ്വാതന്ത്ര്യമില്ല, രണ്ടുപേരും അല്ലാഹുവിന്റെ അടിമകളാണ്. എങ്ങനെയാണ് അവർക്ക് അല്ലാഹു പറഞ്ഞതിനെതിരായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുക? ആ സ്വാതന്ത്ര്യം ആർക്കില്ല. അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് പുരുഷൻ എന്താണോ അല്ലാഹു നിയമമാക്കിയിട്ടുള്ളത് അതനുസരിച്ച് അവൻ ജീവിക്കുക, സ്ത്രീക്ക് അല്ലാഹു എന്താണ് നിയമമാക്കിയിട്ടുള്ളത് അതനുസരിച്ച് അവൻ ജീവിക്കുക. രണ്ടുപേരും അല്ലാഹുവിന്റെ അടിമകളാണ്. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി نبينا محمد وعلى آله وصحبه أجمعين إن شاء الله. والله تعالى أعلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.